ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ഇന്ന് വ്യോമസേനാ ദിനം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസ നേർന്നു. കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്കിന്റെ പ്രഖ്യാപനം ഇന്ന്. മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ നടപടി ആരംഭിച്ചു. വിവിധ മേഖലകളിൽ രാജ്യത്തിന് മാതൃകയായാണ് കേരളം മുന്നേറുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി അടിയന്തര യോഗം വിളിച്ചു. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് കൊടിയിറങ്ങും. 107 മെഡലിന്റെ ചരിത്ര നേട്ടവുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ന് ഇന്ത്യൻ വ്യോമസേനാ ദിനം. വ്യോമസേനയുടെ 91 വാർഷികത്തോടനുബന്ധിച്ച് സേനയുടെ പുതിയ പതാക വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി അനാവരണം ചെയ്തു. ഉത്തർപ്രദേശിൽ വ്യോമസേനാംഗങ്ങളുടെ പരേഡും വ്യോമ പ്രദർശനവും നടക്കുകയാണ്. ആദ്യമായി വനിതാ അഗ്നിവീരരുടെ ഒരു ബറ്റാലിയനും പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്. MiG-21 വിമാനത്തിന്റെ ഔപചാരികമായ യാത്രയയപ്പും ഇന്ന് നടക്കും. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും വ്യോമസേനാ ദിനത്തിൽ ആശംസ നേർന്നു. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ സൈബർ സുരക്ഷാ രംഗത്ത് മുന്നേറ്റം സാധ്യമാക്കണമെന്ന് മന്ത്രി പി രാജീവ്. സൈബർ സെക്യൂരിറ്റി കോൺഫറൻസായ കൊക്കൂണിന്റെ സമാപന സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെ കണ്ടുപിടുത്തം ഒരേസമയം സഹായവും വെല്ലുവിളിയുമാണെന്ന് മന്ത്രി പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ റോഡുകളിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന നാടാണ് കേരളം. സൈബർ സുരക്ഷയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാനും പ്രത്യേക പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് വന്യജീവി വാരാഘോഷത്തിന് ഇന്ന് സമാപനം. വാരാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം കോഴിക്കോട് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്കിന്റെയും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായുള്ള വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിക്കും. മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിൽ, പി എ മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുക്കും. മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ അഴിമുഖത്ത് വീണുകിടക്കുന്ന പാറ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചു. മുതലപ്പുഴയെ അപകടരഹിതമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നടപടി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്.
മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ മുതലപ്പുഴയിൽ ഇന്നലെ മുതലാണ് പാറകൾ നീക്കം ചെയ്തു തുടങ്ങിയത്. അദാനി തുറമുഖ കമ്പനിയുമായി സഹകരിച്ചാണ് മുതലപ്പുഴയിലെ പുലിമുട്ടുകളിൽ നിന്നും അഴിമുഖത്തേക്ക് വീണുകിടക്കുന്ന പാറകൾ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി ആരംഭിച്ചത്. സർക്കാർ നിർദ്ദേശപ്രകാരം നേരത്തെ ഒരു മിഡ് റേഞ്ച് ലോങ് ബൂം ഉപയോഗിച്ച് 400 കല്ലുകളും ടെട്രാപോഡുകളും മാറ്റിയിരുന്നു. ഇതിന്റെ ഭാഗമായി നേരത്തെ പൊഴിമുഖത്ത് ഗൈഡ് ലൈറ്റും സ്ഥാപിച്ചിരുന്നു. കൂടാതെ നാവിഗേഷൻ ബോയിയും തുറമുഖത്തെത്തിച്ചിട്ടുണ്ട്. മന്ത്രിതല നിർദ്ദേശപ്രകാരമുള്ള ഡ്രെഡ്ജർ എത്തിക്കാൻ സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ നേതൃത്വത്തിൽ കടലിന്റെ അടിത്തട്ടിനെക്കുറിച്ചുള്ള പഠനം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇത് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഡ്രഡ്ജറും എത്തിക്കുമെന്ന് അദാനി തുറമുഖ കമ്പനി അറിയിച്ചു.
വിവിധ മേഖലകളിൽ രാജ്യത്തിന് തന്നെ മാതൃകയായാണ് കേരളം മുന്നേറുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നവംബർ 1 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരളീയം പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് കേരളീയത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് മാറി മാറി വന്ന സർക്കാരുകൾ കേരളത്തിന്റെ പുരോഗതിയിൽ അവരുടേതായ പങ്കുവഹിച്ചവരാണ്. കക്ഷിരാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും കേരളീയം പരിപാടിയിൽ പങ്കാളികളാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കവടിയാറിൽ നിന്ന് ആരംഭിച്ച റാലി സെക്രട്ടേറിയറ്റ് ചുറ്റി കനകക്കുന്നിൽ സമാപിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇസ്രായേലിന് നേരെയുള്ള ഹമാസിന്റെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. അതിനിടെ ഹമാസ് ആക്രമണത്തിനെതിരെ ഇസ്രായേൽ പ്രത്യേക സൈനിക നീക്കം ആരംഭിച്ചു. ഏകദേശം 300 പേരാണ് റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത്. 1500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിൽ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 230 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചു. ഈ വിഷമകരമായ വേളയിൽ ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേലിനോടുള്ള ഇന്ത്യയുടെ അനുഭവപൂർവമായ സമീപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതായി ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ അറിയിച്ചു. US പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേലിന് പിന്തുണ അറിയിച്ചു. ആക്രമണങ്ങളെ ചെറുക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ടെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റിഷി സുനക്കും അഭിപ്രായപ്പെട്ടു. ഇസ്രായേലിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുകയും സുരക്ഷാ മാർഗരേഖ കൃത്യമായി പാലിക്കുകയും ചെയ്യണം. അടിയന്തര സാഹചര്യങ്ങളിൽ എംബസിയുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹാങ്ചുവിൽ നടക്കുന്ന 19-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് കൊടിയിറങ്ങും. ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 നടക്കുന്ന സമാപന ചടങ്ങിൽ മലയാളിയായ ഇന്ത്യൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് ദേശീയ പതാകയേന്തും. ഇത്തവണ ഏഷ്യൻ ഗെയിംസിൽ 100 മെഡലുകൾ എന്ന ചരിത്ര നേട്ടമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 28 സ്വർണവും 38 വെള്ളിയും 41 വെങ്കലവും അടക്കം 107 മെഡലുകൾ നേടി 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയ്ക്കെതിരെ ആദ്യ മത്സരത്തിനിറങ്ങും. ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ബംഗ്ലാദേശും ദക്ഷിണാഫ്രിക്കയും വിജയിച്ചു. കൊല്ലത്ത് നടക്കുന്ന ആരോഗ്യ സർവകലാശാല ദക്ഷിണ മേഖലാ കലോത്സവം നാളെ സമാപിക്കും. കലോത്സവം 2 ദിവസം പിന്നിട്ടപ്പോൾ ആതിഥേയരായ കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് മുന്നിൽ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിൽ ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള 52 സ്ഥാപനങ്ങളിൽ നിന്നും 2500 പേരാണ് ദക്ഷിണ മേഖലാ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. 10 വേദികളിലായി 110 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. 10 ഇനങ്ങളിൽ 1-ാം സ്ഥാനം നേടി ആകെ 114 പോയിന്റുമായാണ് ആതിഥേയർ മുന്നേറുന്നത്. തിരുവാതിര, ഒപ്പന, കോൽക്കളി, ഗാനമേള, മോഹിനിയാട്ടം, കുച്ചിപ്പിടി, അക്ഷരശ്ലോകം എന്നീ മത്സരങ്ങൾ ഇന്ന് നടക്കും. മത്സരങ്ങൾ നാളെ പൂർത്തിയാകും.
ലോക തപാൽ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രഥമ ലക്ഷദ്വീപ് സ്പോർട്സ് കൈറ്റ് ഫെസ്റ്റിവലിനുള്ള കേരള സംഘത്തെ തിരഞ്ഞെടുത്തു. ലക്ഷദ്വീപ് കൈറ്റ് ടീമും വൺ ഇന്ത്യ കൈറ്റ് ടീമും സംയുക്തമായി നെഹ്റു യുവകേന്ദ്ര കവരത്തി യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് കൈറ്റ് ഫെസ്റ്റിവൽ നടത്തുന്നത്. നാളെ മുതൽ ഈ മാസം 12 വരെ ലക്ഷദ്വീപിലെ കവരത്തിയിൽ വച്ചാണ് ഫെസ്റ്റിവൽ. ഇടുക്കി തൊടുപുഴ സ്വദേശിനി ഷിജി ജെയിംസാണ് 8 അംഗങ്ങളടങ്ങുന്ന കേരള ടീമിന്റെ മാനേജർ. മാധ്യമപ്രവർത്തകൻ പാലക്കാട് വാഹനാപകടത്തിൽ മരിച്ചു. പാലക്കാട് അയ്യപുരം സ്വദേശി ജി പ്രഭാകരനാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ദ ഹിന്ദു പത്രത്തിൽ നിന്നും വിരമിച്ച ശേഷം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ജി പ്രഭാകരന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി എം ബി രാജേഷ് തുടങ്ങിയവർ അനുശോചിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കേരള യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ എൻ ബാബു അന്തരിച്ചു. സംസ്കാരം ഇന്ന് 4 മണിക്ക് കൊട്ടാരക്കരയിലെ വസതിയിൽ. ദളിതരുടെ ക്ഷേമത്തിനായി ആവിഷ്കരിക്കുന്ന പദ്ധതികൾ അട്ടിമറിക്കുന്ന സമീപനമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ചേർത്തലയിൽ കേരള പുലയൻ മഹാസഭാ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും അന്തസ്സോടെ ജീവിക്കാനുള്ള അവസരമൊരുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. 2024 2.94 കോടി ദരിദ്രർക്ക് കേന്ദ്ര സർക്കാർ വീട് നിർമ്മിച്ച് നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. അന്താരാഷ്ട്ര ബാലികാ ദിനമായ ഒക്ടോബർ 11 വനിതാ ശിശുവികസന വകുപ്പ്, ജില്ലാ വനിതാ ശിശുവികസന ഓഫീസ്, ഡിസ്ട്രിക്ട് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വിമൻ എന്നിവയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കലാജാഥ ഒരുങ്ങുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കലാജാഥ സംഘടിപ്പിക്കുന്നത്. രാവിലെ ആരംഭിക്കുന്ന കലാജാഥ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി വൈകിട്ട് 4:30 കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ സമാപിക്കും. സമാപന പരിപാടി സബ് കലക്ടർ സൂഫിയൻ അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം ഉണ്ടാക്കിയെടുക്കുവാൻ കലാജാഥയുടെ ഭാഗമായി തെരുവു നാടകം, ഓട്ടംതുള്ളൽ, നൃത്തശില്പം, ഫ്ളാഷ് മോബ്, ശിങ്കാരിമേളം എന്നീ വിവിധ കലകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കും.
ഇത്തവണത്തെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പയ്ക്ക്. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം. കോഴിക്കോട് ഭട്ട് റോഡിന് സമീപം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വിവിധ ഫയർ യൂണിറ്റുകൾ നേതൃത്വം നൽകി. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5 മണിവരെ ജലവിതരണം തടസ്സപ്പെടും. അരുവിക്കരയിൽ നിന്നും മൺവിള ടാങ്കിലേക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണ ലൈനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ജലവിതരണം മുടങ്ങുന്നത്. സംസ്ഥാനത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ബുധനാഴ്ച എറണാകുളം, ഇടുക്കി ജില്ലകളിലുമാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് വ്യോമസേനാ ദിനം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസ നേർന്നു. കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്കിന്റെ പ്രഖ്യാപനം ഇന്ന്. മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ നടപടി ആരംഭിച്ചു. വിവിധ മേഖലകളിൽ രാജ്യത്തിന് മാതൃകയായാണ് കേരളം മുന്നേറുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി അടിയന്തര യോഗം വിളിച്ചു. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് കൊടിയിറങ്ങും. 107 മെഡലിന്റെ ചരിത്ര നേട്ടവുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.